നമസ്കാരം ശ്രീ കെ വിശ്വനാഥ്. ഓസ്ട്രേലിയ ഇന്ത്യ ഏകദിന പരമ്പര പൂർത്തിയായിരിക്കുന്നു. 7 മത്സരങ്ങളുള്ള പരമ്പരയായിരുന്നെങ്കിലും രണ്ടെണ്ണം മഴയിൽ ഒലിച്ചുപോയി. 5 മത്സരങ്ങളിൽ ഇന്ത്യ 3-2 പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു. ഈ പരമ്പര നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ ഇതിലെ മത്സരങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത്?
ഇന്ത്യയുടെ ഒരു പക്ഷത്ത് നിന്ന് ഒരു വിലയിരുത്തൽ നടത്തുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കഴിഞ്ഞ അല്ലെങ്കിൽ 10-15 വർഷം മുന്നോട്ട് നയിച്ച ഒരു സംഘം ബാറ്റ്സ്മാൻമാർ, സച്ചിൻ ടെണ്ടുൽക്കർ, സൌരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ്, വി എസ് ലക്ഷ്മൺ, വീരേന്ദ്ര സവാഗ്, ഈ ഒരു കോർ ടീം ഇന്ത്യൻ ടീമിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുന്ന ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു ബാറ്റിംഗ് ലൈനപ്പിന് യാതൊരു രീതിയിലുള്ള ക്ഷീണവും കോട്ടവും ഉണ്ടാക്കാതെ ടീമിനെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞു എന്നിടത്താണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെയും സെലക്ടർമാരുടെയും അതിന്റെ ക്യാപ്റ്റന്റെയും വിജയം. പ്രത്യേകിച്ചും വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും പോലുള്ള ബാറ്റ്സ്മാൻമാരുടെ സാന്നിധ്യം. വിരാട് കോഹ്ലി ഇന്ന് ലോകത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ വെച്ച് തന്നെ ഏറ്റവും മികച്ച, ടെക്നിക്കലി പെർഫെക്റ്റ് ആയ ഒരു ബാറ്റ്സ്മാൻ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ക്രിക്കറ്റിലെ കോപ്പി ബുക്ക് സ്റ്റൈലിലുള്ള എല്ലാ ഷോട്ടുകളും അപങ്കുരം ഏതുതരം പന്തുകളിലും കളിക്കാനുള്ള കെൽപ്പുള്ള ഒരു ബാറ്റ്സ്മാനായി വിരാട് കോഹ്ലി അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ കട്ട് ഷോട്ടുകളും കവർ ഡ്രൈവുകളും എടുത്തു പറയേണ്ടതാണ്. ഇത്തരം മികച്ച ഷോട്ടുകൾ നിരന്തരം കളിക്കാൻ കഴിയുന്ന ഒരു ക്ലാസിക് സ്റ്റൈൽ ബാറ്റ്സ്മാനെ വിരാട് കോഹ്ലിയിലൂടെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോഹ്ലിയോളം തന്നെ സാങ്കേതികമായി മികവുള്ള ഒരു ബാറ്റ്സ്മാനായി രോഹിത് ശർമ്മ മാറുകയാണ്. അപ്പോൾ ഒരു കൃത്യമായ ഒരു ബാറ്റിംഗ് ലൈനപ്പ്, ലോകത്തിലെ ഏറ്റവും അറ്റാക്കിംഗ് ആ ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ടിരുന്ന ബെവന് ശേഷം ഏകദിന ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഫിനിഷറും അറ്റാക്കിംഗ് ബാറ്റ്സ്മാനും എന്ന രീതിയിലെല്ലാം വിലയിരുത്തപ്പെട്ടിരുന്ന യുവരാജ് മങ്ങിപ്പോകുമ്പോൾ പോലും, യുവരാജിന്റെ പോലും സാന്നിധ്യം ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു വലിയ ഒരു പുതുനിര, ഒരു പുതു ബാറ്റ്സ്മാൻമാരുടെ നിര ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. ശിഖർ ധവാന്റെ സാന്നിധ്യം ഇവിടെ ശ്രദ്ധേയമാണ്. ഈ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് കൂടുതൽ ആൾക്കാർ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഇത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ നേട്ടം. ആ ഒരു നേട്ടത്തിന്റെ കാര്യം അരക്കിട്ടുറപ്പിക്കുന്ന അല്ലെങ്കിൽ അടിവരയിടുന്ന ഒരു പരമ്പരയായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ കളിച്ചത്. അതേസമയത്ത് ഓസ്ട്രേലിയൻ പക്ഷത്തു നിന്ന് കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ, ഓസ്ട്രേലിയ മൈക്ക് ഹസിക്കും ശേഷം ഒരു പുതിയ ബാറ്റ്സ്മാനെ, മധ്യനിരയിൽ ഒരു പുതിയ ബാറ്റ്സ്മാനെ കണ്ടെത്താനുള്ള പരിശ്രമം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ജോർജ് ബെയ്ലി എന്ന ശരാശരിക്കാരൻ എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു ബാറ്റ്സ്മാനെ ക്യാപ്റ്റനായി ടീമിന്റെ ഉള്ളിൽ കൊണ്ടുവരികയും അയാൾക്ക് ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത സമയത്ത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡും ഓസ്ട്രേലിയൻ ക്രിക്കറ്റും വളരെയധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. പക്ഷെ ആ തീരുമാനം ശരിയായിരുന്നു. ആവശ്യത്തിനനുസരിച്ച് ഈ ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ജോർജ് ബെയ്ലി ബോൾഡ് ചെയ്ത് വരുന്നു. അപ്പൊ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ സംബന്ധിച്ചിടത്തോളവും ഇത് മോശമല്ലാത്ത ഒരു സീരീസ് ആയിരുന്നു. അതേസമയത്ത് ഇപ്പോഴും രണ്ട് ടീമുകളെയും സംബന്ധിച്ചിടത്തോളം ആകുലതകൾ നിലനിൽക്കുന്ന ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. ലോകോത്തരം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ മികച്ച നിലവാരമുള്ള ബൌളേഴ്സ് ഇന്ന് രണ്ട് ടീമിലും വളരെ വിരളമാണ്. ഒരുപക്ഷെ മൈക്കൽ ജോൺസനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പരമ്പരയിലെ ഒരു ബൌളറും വേണ്ടത്ര നിലവാരം പുലർത്തിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
ഇത്തരത്തിൽ മികച്ച പ്രകടനങ്ങളുടെ പിൻബലം ഇരു ടീമുകൾക്കും കുറഞ്ഞ പക്ഷം ബാറ്റിംഗിലെങ്കിലും പറയുമ്പോഴും, ഏകദിന ക്രിക്കറ്റിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഏകദിന ക്രിക്കറ്റും ഇന്നത്തെ ഏകദിന ക്രിക്കറ്റും നോക്കിയാൽ ഒരു ഏകപക്ഷീയമായ കളിയായി ക്രിക്കറ്റ് മാറിയിരിക്കുന്നു എന്ന് വിലയിരുത്താൻ കഴിയില്ലേ? ബാറ്റ്സ്മാൻമാർക്ക് വേണ്ടി മാത്രമുള്ള കളിയായി മാറിയെന്ന്.
വളരെ വളരെ ഗൗരവത്തോടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിക്കറ്റിനെ കൂടുതൽ ജനപ്രിയമാക്കണം, കൂടുതൽ എന്റർടൈൻമെന്റ് ഉള്ളതാക്കണം എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൂടുതൽ രസനീയമാക്കണം എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രിക്കറ്റിന്റെ നിയമങ്ങൾ പൂർണ്ണമായും ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായി മാറ്റി എഴുതപ്പെടുമ്പോൾ ഈ ഗെയിമിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ബൗളർമാർ എന്ന ഒരു ഗ്രൂപ്പിന് അല്ലെ ബൗളർമാർ എന്ന ഒരു റോളിന് തീരെ പ്രസക്തി ഇല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ക്രിക്കറ്റിൽ ഈ പരമ്പരയിൽ എത്ര ഫുൾടോസുകൾ എറിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ നോക്കിയാൽ മതി. പണ്ട് ഫുൾടോസ് ക്രിക്കറ്റിൽ എറിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പാതകമായിട്ട് കണക്കാക്കിയിരുന്നു. പക്ഷെ ഇപ്പൊ നിരന്തരം ഫുൾടോസുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് ഫുൾടോസ് എറിയേണ്ടി വരുന്നത്? വിക്കറ്റിൽ പന്ത് പിച്ച് ചെയ്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്ത സമയത്ത് ഒരു ക്ലോക്കായ വിക്കറ്റുകൾക്ക് ബോളർമാർ നിരന്തരം ശ്രമിക്കുന്നതാണ് ഫുൾടോസുകൾ കൂടുതൽ വരാൻ കാരണം. കാരണം തികച്ചും ബാറ്റിങ്ങിന് അനുകൂലമായ വിക്കറ്റ്, ഫീൽഡിംഗ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായി. ബൗളർമാർ നിരന്തരം പരിഹസിക്കപ്പെടുകയും ബാറ്റ്സ്മാൻമാർ മാത്രം ആധിപത്യം പുലർത്തുകയും ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതെന്ന് ഏകദിന ക്രിക്കറ്റിന് ഒട്ടും നല്ലതല്ല. 2020 ക്രിക്കറ്റിന്റെ ആവിർഭാവത്തോടുകൂടി ഏകദിന ക്രിക്കറ്റിന്റെ പോപ്പുലാരിറ്റി കുറയുന്നു എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദിന ക്രിക്കറ്റിന് ഒരു 2020 ക്രിക്കറ്റിന്റെ രൂപം കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ICC നടത്തുന്നത്. പക്ഷെ ഇത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. 2020 ക്രിക്കറ്റായി നിലനിൽക്കുമ്പോൾ ഏകദിന ക്രിക്കറ്റ് എന്നത് വേറെ, അല്ലെങ്കിൽ 50 ഓവർ ക്രിക്കറ്റ് അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. അതിന് അതിന്റേതായ നിയമങ്ങളും അതിന്റേതായ രീതികളും അതിന്റേതായ ഒരു സൗന്ദര്യ ശാസ്ത്രവും എല്ലാം ആവശ്യമാണ്. അതൊന്നുമില്ലാതെ ഈ ഏകദിന ക്രിക്കറ്റിനെ 2020 ക്രിക്കറ്റിന്റെ ശൈലിയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാനോ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് ക്രിക്കറ്റിന്റെ തന്നെ നിലനിൽപ്പിന് അപകടകരമായി തീരും എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്.
ഈ ഏകദിന ക്രിക്കറ്റും 2020 ക്രിക്കറ്റും ഇപ്പോൾ ഏകദേശം ഒരേ രീതിയിലേക്ക് പോകുന്നു. ഈ ഒരു കളി ശൈലിയിൽ വരുന്ന മാറ്റം ക്രിക്കറ്റിന്റെ ആധികാരിക രൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന ടെസ്റ്റ് ക്രിക്കറ്റിനെയും ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്?
30 വർഷമോ 30-35 വർഷമായിട്ട് ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന ഒരു ആരാധകൻ, അതിൽ ക്രിക്കറ്റ് ഫാൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഏകദിന ക്രിക്കറ്റിന്റെയും 2020 ക്രിക്കറ്റിന്റെയും മത്സരങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാനുള്ള ആഗ്രഹം വർദ്ധിച്ചു വരികയാണ്. ക്രിക്കറ്റിന്റെ ശരിയായ രൂപം ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് എന്ന് നമ്മൾക്ക് ഓരോ ദിനവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ശരിയായ ഒരു ബാറ്റ്സ്മാന്റെ ഒരു ബൗളറുടെ കഴിവ് ശരിയായ രീതിയിൽ നിർണയിക്കപ്പെടുന്നതും ശരിയായ രീതിയിൽ പരീക്ഷിക്കപ്പെടുന്നതും ഇന്നും ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണ്. അത് ഏകദിന ക്രിക്കറ്റിന്റെ രീതി ഇങ്ങനെ മാറിപ്പോകുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്, അതിൽ ഒരു സംശയം വേണ്ട.
ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമിന്റെ കാര്യം നോക്കുമ്പോൾ ഓസ്ട്രേലിയ അടുത്ത ആഷസ് പരമ്പരയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. മൈക്കൽ ക്ലാർക്ക് ടീമിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് ഓസ്ട്രേലിയക്ക് ഒരു ആശ്വാസമായിരിക്കും. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഓസ്ട്രേലിയയിൽ നടക്കാൻ പോകുന്ന ആഷസ് പരമ്പരയിൽ ഓസ്ട്രേലിയക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉള്ളതായി ടീമിന്റെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ തോന്നുന്നുണ്ടോ?
ഓസ്ട്രേലിയ വിക്കറ്റിലാണ് എന്നതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് ഒരു മുൻതൂക്കം ഉണ്ട്. അതൊരു 20% മുൻതൂക്കം അവിടെ ഓസ്ട്രേലിയൻ വിക്കറ്റ് കൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്, അതിലൊരു സംശയം വേണ്ട. കാരണം വിശാലമായ രാജ്യത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന ഈ വിക്കറ്റുകളിലെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഗെയിം പ്ലാൻ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ ടീമുകൾക്ക് വേണ്ടി വരും. കാരണം ഈ വിക്കറ്റുകൾ വളരെ വ്യത്യസ്തമായ സ്വഭാവമുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. ചില സ്ഥലത്ത് വലിയ പേസ് മാത്രം ഫലപ്രദമാകുന്ന പെർത്ത് പോലെയുള്ള വാക്ക പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ മെൽബൺ പോലെ കുറെ കൂടി ബാറ്റിങ്ങിന് പറ്റുന്ന സ്ഥലം, സിഡ്നി പോലെ സ്പിൻ ബൗളിങ്ങിന്. അപ്പൊ ഈ ഓരോ വിക്കറ്റ് കൃത്യമായി മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഓസ്ട്രേലിയയില് സത്യത്തിൽ അവിടെ വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്കാർക്ക് അതുണ്ട്, അവർ ജനിച്ച മണ്ണാണ്, അവർക്ക് അതിലൊരു മുൻതൂക്കമുണ്ട്. അതേ സമയത്ത് ഇന്നത്തെ ഒരു ടീമിന്റെ ഒരു കളിക്കാരുടെ നിലവാരം അല്ലെങ്കിൽ കളിക്കാരുടെ ഒരു ക്ലാസ് എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലണ്ടിനേക്ക് നേരിയ മുൻതൂക്കമുണ്ട്. കാരണം ഇംഗ്ലണ്ട് വളരെ നന്നായിട്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് വളരെ നന്നായി പീക്ക് ചെയ്തു വന്ന ടീമിനെതിരെ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായ ഒരു മത്സരം കാഴ്ചവെക്കേണ്ടി വരും. സ്വന്തം മണ്ണിലുള്ള മത്സരമാണ് ഇത്, അഭിമാന പോരാട്ടമാണ്, അവർക്ക് ജയിച്ചേ തീരൂ. ക്ലാർക്ക് ഉൾപ്പെടെയുള്ള മികച്ച ബാറ്റ്സ്മാൻമാർ ഓസ്ട്രേലിയൻ നിരയിലുണ്ട്. എന്നിരിക്കൽ തന്നെ പ്ലെയേഴ്സിന്റെ ഒരു താരതമ്യം, പരസ്പരം ഹെഡ് ടു ഹെഡ് താരതമ്യം ചെയ്യുമ്പോൾ നേരിയ മുൻതൂക്കം കളിക്കാരുടെ കാര്യത്തിൽ, ടീമിന്റെ കാര്യത്തിൽ ഇംഗ്ലണ്ടിനുണ്ട്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ കെ വിശ്വനാഥ്, SBS മലയാളം റേഡിയോയോട് ഇത്രയും നേരം സംസാരിച്ചതിനെ.